വിജയം എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യം ആകണമെന്നില്ല. ഞാൻ പറഞ്ഞത് ചില രംഗങ്ങളിൽ നാം വിജയിച്ചു എന്ന് വന്നേക്കാം, എന്നാൽ നമ്മുടെ കടുംപിടുത്തം കൊണ്ടും ശാഠ്യ മനോഭാവം കൊണ്ടും ആ വിജയം നമുക്ക് തന്നെ പലപ്പോഴും ദോഷം വരുത്തി വെക്കുന്നത് കാണുവാൻ സാധിക്കും. ഈ ചിന്ത ഹോശിയ പ്രവചനം 12-ാം അധ്യായത്തിലെ ഒരു പ്രത്യേക സംഭവത്തിലൂടെ, പണ്ട് നടന്ന ഒരു സംഭവം ദൈവം ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ നാം ഇന്ന് പഠിക്കുവാൻ പോകുകയാണ്. 12-ാം അധ്യായം, ഹോശിയ പ്രവചനം 12-ാം അധ്യായം ഇസ്രായേലിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ പ്രഖ്യാപനം തുടരുന്നതാകുന്നു. ഞാനൊന്ന് വായിക്കാം. 1-ാം വാക്യം, എഫ്രയീം കാറ്റിൽ ഇഷ്ടപ്പെട്ടു, കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു. അവൻ ഇടവിടാതെ ഭോഷ്കും ശൂന്യവും വർദ്ധിപ്പിക്കുന്നു. അവർ അശൂര്യരോട് ഉടമ്പടി ചെയ്യുന്നു, മിസ്രയീമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നു. എഫ്രയീം കാറ്റിൽ ഇഷ്ടപ്പെട്ട് കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു എന്ന്, എരിയുന്ന അറേബ്യൻ മരുഭൂമിയിൽ നിന്നും വന്ന് ഇസ്രായേലിലൂടെ അടിച്ചു പോകുന്ന കിഴക്കൻ കാറ്റിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം അരുളി ചെയ്യുന്നത്, കിഴക്കൻ കാറ്റ് പോലെ അശൂര്യർ ഇസ്രായേലിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ന്യായവിധി. ദൈവം ഇസ്രായേലിനെ, തൻ്റെ സ്വന്തം ജനത്തെ ശിക്ഷിക്കുവാൻ തന്നെ തീരുമാനിച്ചു. ഇത്രയും നാൾ അവരെ ഗുണദോഷിച്ചിട്ട് മറുതലിക്കുന്ന മനോഭാവം മാത്രമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുവാൻ തീരുമാനിച്ചു. 2 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കെ, 2 മുതൽ 4 വരെ ഞാൻ വായിക്കാം. യഹോവയ്ക്ക് യഹൂദയോടും ഒരു വ്യവഹാരമുണ്ട്. അവൻ യാക്കോബിനെ അവൻ്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും, അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവനെ പകരം കൊടുക്കും. അവൻ ഗർഭത്തിൽ വെച്ച് തൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു, തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി, അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു, അവൻ ബെഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി, അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. ഒരു വലിയ സംഭവത്തിൻ്റെ രത്നചുരുക്കമാണ് ഈ ഭാഗത്ത് നാം വായിച്ചത്. യാക്കോബ് തൻ്റെ സഹോദരൻ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു എന്നത് എന്തിനാണ് ദൈവ തിരുവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പ്രസവ സമയത്ത് യാക്കോബ് ഏശാവിൻ്റെ, തൻ്റെ ജ്യേഷ്ഠനായി ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു. ഇതെന്തിനാണ് ഇത്ര ചെറിയ ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങൾക്കും ആ സംശയമുണ്ട് ഇല്ലേ? ഇന്ന് സയൻസും മനഃശാസ്ത്രവും എല്ലാം സമ്മതിക്കുന്ന രസകരമായ ഒരു വസ്തുത, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോഴത്തേതാകുന്നു എന്നാണ്. അതിൻ്റെ കാരണം ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീര വളർച്ചയോടൊപ്പം സ്വഭാവ രൂപീകരണവും നടക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ട് നേരെയാക്കാൻ സാധിക്കുന്നില്ല, എന്നാൽ പിന്നെ ഈ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ എങ്ങനെ ശരിയാക്കും എന്നാണ് പലരും ചിന്തിക്കുന്നത് അല്ലേ? സ്വഭാവ രൂപീകരണം എങ്ങനെ സംഭവിക്കുമെന്ന് ശ്രദ്ധിച്ചാട്ടെ. ഈ യാക്കോബ് എന്ന ചെറിയ കുട്ടി ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ തുടങ്ങി. അവൻ്റെ ചിന്ത, അവൻ ആദ്യജാതനാകണം എന്നായിരുന്നു. ഏശാവ് അവനെ മറികടന്നു എങ്കിൽ തന്നെ യാക്കോബിന് ആദ്യജാതനാകുവാനായിരുന്നു ആഗ്രഹം. ഇത് അവൻ്റെ ഹൃദയത്തിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു എന്നല്ലാതെ എന്താണ് വിശദീകരണം തരേണ്ടതെന്ന് എനിക്കറിയില്ല. അതെ, ജനന സമയത്ത് യാക്കോബ് ജ്യേഷ്ഠനോട് മല്ലുപിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യാക്കോബിനെ ഒന്ന് അനുഗ്രഹിക്കുന്നതിനായി അവനൊരു താഴ്മയുണ്ടാകുവാൻ ദൈവം അവനോട് പെരിയേലിൽ വെച്ച്, യാബോക്ക് കടവിങ്കൽ വെച്ച് മല്ലുപിടിക്കുന്നതായി നാം കാണുന്നു. നീണ്ട വർഷങ്ങളിലെ മല്ലുപിടുത്തം, അതിൻ്റെ ഒരു പരിസമാപ്തി മാത്രമാണ് യാബോക്ക് കടവിങ്കൽ നാം കാണുന്നത്. എന്താണ് ഈ മല്ലുപിടുത്തം? പലരും ചിന്തിക്കുന്നത് ശാരീരികമായ ഒരു മല്ലുപിടുത്തമാകുന്നു എന്ന്. അതിന് തെളിവായി അവർ പറയുന്നത്, യാക്കോബിൻ്റെ കാൽ ഉളുക്കിപ്പോയല്ലോ, അപ്പോൾ മല്ലുപിടുത്തം ഈ ശാരീരികമായ മല്ലുപിടുത്തമായിരുന്നിരിക്കാമെന്ന്. എന്താണ് ഇവിടുത്തെ മല്ലുപിടുത്തം? ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ മല്ലുപിടുത്തം ദൈവം യാക്കോബിനെ അവൻ്റെ തെറ്റുകൾ, അവൻ്റെ അഹങ്കാരം, അവൻ്റെ കള്ളത്തരം, അവൻ്റെ കൗശലങ്ങൾ, കുതികാലി പിടിക്കുന്ന അവൻ്റെ സ്വഭാവം, ഇതൊക്കെ ദൈവം അവനെ ബോധ്യപ്പെടുത്തുവാനുള്ള ആ ശ്രമത്തിൽ യാക്കോബ് മറുതലിക്കുകയാണ്. ദൈവം പറയുന്നത് അംഗീകരിക്കാതിരിക്കുന്ന ആ മനോഭാവം, താഴ്മയില്ലാത്ത മനോഭാവം, താൻ ശരിയാകുന്നു എന്നുള്ള ആ വാദം, ആ ഭാവം, എല്ലാത്തിനും ഒരു ന്യായീകരണമുള്ള ആ അവസ്ഥ. പ്രിയ സുഹൃത്തെ, ഈ മല്ലുപിടുത്തം ഓരോ ജീവിതത്തിലും എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മോട് വന്ന് പറയുകയാണ്, മോനെ, ഇന്നാരോട് നീ പിണങ്ങിയിരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. ഉടനെ നമുക്ക് ന്യായീകരണമുണ്ട്. നീ ഇന്നടത്തെ ഇന്നാരോട് വാങ്ങിയത് ഇതുവരെ മടക്കി കൊടുത്തില്ല. ഉടനെ നമുക്ക് ന്യായീകരണമുണ്ട്. നീ നിന്റെ ജീവിതത്തിലെ ഇന്ന സ്വഭാവം വെച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ മറ്റാർക്കും അറിയില്ല എങ്കിൽ തന്നെ നിന്റെ ജീവിതത്തെ അത് കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മോട് പറയുമ്പോൾ എന്താണ് നമ്മുടെ പ്രതികരണം? നമുക്കതിന് ന്യായീകരണമുണ്ട്. നാം മല്ലുപിടിക്കുകയാണ് ദൈവത്തോട്. ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഞാൻ മുൻപോട്ട് പോവുകയാണ്. എനിക്ക് മുകളിൽ കയറണമെന്ന് തോന്നുമ്പോൾ ഞാൻ ആരുടെ തലയിൽ ചവിട്ടിയാണെങ്കിലും ചാടി കയറുവാനായിട്ടുള്ള ശ്രമത്തിലാണ്. എന്നാൽ ദൈവം പറയുന്നു, ഇങ്ങനെയുള്ള നിന്റെ സ്വഭാവം ഒരിക്കലും നിന്നെ നന്മയിലേക്ക് നയിക്കില്ല എന്ന്. നോക്കൂ, യാക്കോബിന്റെ ജീവിതം, അവൻ ദൈവത്തോട് മല്ലുപിടിച്ചു. ഒരുപക്ഷെ ദൂതനേക്കാൾ അവന് ശക്തി ഉണ്ടായിരുന്നു എന്ന് തോന്നിയേക്കാം. അതെ, മറുതലിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ശക്തി കൂടിയവനായി തോന്നിയേക്കാം. ഇവിടെ യാക്കോബ് വിജയിച്ചു എന്ന് നാം വായിക്കണം. കാരണം ദൂതൻ തന്നെ പറയുന്നുണ്ട്, നീ എന്നോട് മല്ലുപിടിച്ച് വിജയിച്ചുവെന്ന്. എങ്ങനെയാണ് യാക്കോബ് ജയിച്ചത്? മല്ലുകെട്ടുവാൻ അവന് ദൂതനേക്കാൾ കൂടുതൽ മിടുക്കുണ്ടായിരുന്നുവോ? ഒരിക്കലും അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ യാക്കോബ് വിജയിച്ചത് ഒടുവിൽ അവൻ പൂർണ്ണമായി സമർപ്പിച്ചതിലൂടെയാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ദൈവവുമായി എത്ര വേണമെങ്കിലും മല്ലിടാം, പക്ഷേ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാത്തിടത്തോളം താങ്കൾ ഒരിക്കലും വിജയിക്കില്ല, അതുറപ്പാണ്. എങ്ങനെയാണ് യാക്കോബ് പൂർണ്ണമായി സമർപ്പിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നത്? ദൈവം അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ദൈവത്തിന് അറിയാമായിരുന്നു അവന്റെ പേര്. അവന്റെ പേരിലൂടെ, അത് ഏറ്റുപറഞ്ഞതിലൂടെ യാക്കോബ് വെളിപ്പെടുത്തിയ വലിയ സത്യങ്ങളുണ്ട്. ദൈവമേ, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ തീർച്ചയായും എൻ്റെ സഹോദരനെയും എൻ്റെ അപ്പനെയും എൻ്റെ അമ്മായപ്പനെയും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും കബളിപ്പിച്ച് ഇത്രയും നാളും ജീവിച്ചവനാണ്. ഇതവൻ ഏറ്റുപറഞ്ഞു. ഈ ഏറ്റുപറച്ചിലാണ്, അതും ആത്മാർത്ഥമായ ഏറ്റുപറച്ചിൽ. അനേകരും വാഗൊണ്ട് ഏറ്റുപറയും, പക്ഷെ ഹൃദയത്തിൽ യാതൊരു മാറ്റവും അനുതാപവും യാതൊരു വിജയവുമില്ലാത്ത അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ളത് ഏറ്റുപറയുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാൻ സുഹൃത്തെ, അതേക്കുറിച്ച് നാം ഭാരപ്പെടേണ്ടതില്ല. ദൈവം അത് കൈകാര്യം ചെയ്തോളും. എവിടെയെങ്കിലും ഇട്ട് ആ കാല് ഉളുക്കിപ്പോകുന്നതുവരെ ഈ കടുംപിടുത്തം പലരിലും കാണുവാൻ സാധിക്കും. എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ് യാക്കോബ് മുടന്തി മുടന്തി പിറ്റേ ദിവസം രാവിലെ വെളിയിലേക്ക് വരുന്നത്. അതുവരെ ആർക്കും അറിയില്ലായിരുന്നു അവൻ്റെ യഥാർത്ഥ സ്വഭാവം. എന്നാൽ ദൈവവുമായി മല്ലുപിടിച്ച ആ അവസ്ഥയിൽ സ്വയം ഏൽപ്പിച്ചു കൊടുക്കാതിരുന്ന ആ അവസ്ഥയിൽ ദൈവം അവനെ തൊട്ടത് മറ്റുള്ളവർ മനസ്സിലാക്കി. തീർച്ചയായും അവനെ കണ്ടവരൊക്കെ ചോദിച്ചു കാണും, എന്തു പറ്റിയെന്ന്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവകരങ്ങളിലേക്ക് നാം സമർപ്പിക്കപ്പെടുന്ന ആ അവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയുള്ള ജീവിതം മാത്രമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. യാക്കോബ് അന്ന് ചെയ്തത് അവൻ്റെ തലമുറകളിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ മറുതലിച്ചു, ദൈവത്തോട് മല്ലുപിടിച്ചു, ദൈവത്തെ തോൽപ്പിക്കുവാൻ അവൻ ശ്രമിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, എത്രയെത്ര പ്രാവശ്യം നാം ദൈവത്തെ തോൽപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ്. ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അറിയാതായിരിക്കാം, നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം. നാം മത്സരിക്കുന്ന ഈ മനോഭാവം ഒരിക്കലും നന്മയ്ക്കല്ല. നാം പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കുമ്പോൾ ഇന്ന കാര്യം ഞാൻ ചെയ്തിരിക്കുന്നത്, ഇന്ന വിധത്തിൽ ഞാൻ തുടരുന്നത് ഒരിക്കലും നല്ലതല്ല എന്നുള്ള ബോധം ദൈവം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുമ്പോൾ അവ ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാണോ, അതോ ഇന്നും ന്യായീകരിക്കുകയാണോ? നാം ആ ദൈവശബ്ദം കേൾക്കുവാൻ തയ്യാറായാൽ നമ്മുടെ കുടുംബം എത്ര അനുഗ്രഹിക്കപ്പെടുമില്ലേ? നാം ജോലി ചെയ്യുന്ന രംഗത്ത് നാം എത്ര വലിയ അനുഗ്രഹമായിരിക്കുമില്ലേ? കർത്താവേ, എൻ്റെ യഥാർത്ഥ സ്വഭാവം ഇതാകുന്നു എന്ന് നിങ്ങൾ ഏറ്റു പറയുമോ? എങ്കിൽ ദൈവം താങ്കളെ അനുഗ്രഹിക്കുവാൻ മതിയായവനാണ്, അവിടുന്ന് അതിനായിട്ട് ആഗ്രഹിക്കുന്നു, ഒരിക്കലും മറക്കരുതേ. അഞ്ചാം വാക്യത്തിലേക്ക് വന്നാട്ടെ, അഞ്ചാം വാക്യം ഞാൻ വായിക്കാം. യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു, യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഇസ്രായേൽ ഓർത്തിരിക്കുവാനായി ദൈവം തനിക്ക് നൽകിയ പേരാണ് യഹോവ. അവിടുന്ന് അരുളി ചെയ്തത്, നിങ്ങൾ എൻ്റെ പേരിനാൽ എപ്പോഴും എന്നെ അറിയും, ഞാൻ യഹോവ ആകുന്നു. സ്വയംഭൂവായതും ജീവനുള്ളവനുമായ ദൈവം. ദൈവത്തെക്കുറിച്ച് ഓർക്കുവാൻ നമുക്ക് പ്രത്യേക രൂപങ്ങളൊന്നും ആവശ്യമില്ല. അവിടുത്തെ പേര് തന്നെ തൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നതാണല്ലോ, വിശുദ്ധനായവൻ. അവിടുന്നാണ് ജീവനുള്ള ദൈവം. ആറാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക, ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക. ഇവിടെ ഈ ജനങ്ങൾ പ്രസംഗിക്കുന്നത് പ്രാവർത്തികമാക്കണമായിരുന്നു. എത്രമാത്രം നികൃഷ്ടമായ പാപങ്ങളാകുന്നു മനുഷ്യർ ഇന്ന് ചെയ്തു കൂട്ടുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ അടുത്തേക്ക് വന്ന് അവിടുത്തെ സന്നിധിയിൽ നിരന്തരമായി കാത്തിരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ദയയും ന്യായവും ഉണ്ടാകുകയുള്ളൂ. ഇവ രണ്ടും ഒന്നിച്ചേ പോകൂ, ഒന്നൊന്നിൽ നിന്നും വേർപെട്ടൊരിക്കലും പോകുകയില്ല എന്നോർക്കണം. ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനൊരു കനാന്യനായിരുന്നു, കള്ളത്തുലാസ് അവന്റെ കയ്യിലുണ്ട്, പീഡിപ്പിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കച്ചവടത്തിൽ അന്യായം കാണിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു പ്രവർത്തനമാകുന്നു ഇത്. മായം ചേർക്കൽ, തൂക്കത്തിൽ വെട്ടിക്കുക, അമിത ലാഭം എടുക്കുക, പൂഴ്ത്തി വെക്കുക, കള്ളക്കടത്ത് നടത്തുക, നികുതി വെട്ടിക്കുക, ഈ വക സംഗതികളെല്ലാം ദൈവം വെറുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടും എന്ന് ദൈവം തൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കച്ചവടത്തിൽ കള്ളം കാണിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്കതുകൊണ്ട് 10 രൂപ ലാഭം കിട്ടേണ്ട സ്ഥാനത്ത് 100 രൂപ കിട്ടിയെന്നിരിക്കും. ഞാൻ പറയട്ടെ, അങ്ങനെ വന്നാൽ തന്നെ അത് തെറ്റിലൂടെ സമ്പാദിക്കുന്നതാണ്, ഒരു തരത്തിൽ മോഷ്ടിക്കുക. നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ മോഷ്ടിക്കുന്നില്ല എന്ന്. എന്നാൽ തീർച്ചയായും ദൈവം ഇതുപോലെയുള്ള തെറ്റിനെ ന്യായം വിധിക്കുമെന്ന് ദൈവവചനത്തിൽ പറയുന്നു. എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ എഫ്രയീം ഞാൻ സമ്പന്നനായി തീർന്നു, എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു, എൻ്റെ സകല പ്രയത്നങ്ങളിലും പാപമയമായ യാതൊരു അകൃത്യവും എന്നിൽ കണ്ടെത്തുകയില്ല എന്നിങ്ങനെ പറയുന്നു. എഫ്രീമിൻ്റെ ചിന്ത അവന് വേണ്ടതെല്ലാം പണം കൊടുത്ത് വാങ്ങാമെന്നാണ്. അവൻ അവൻ്റെ പണം തെറ്റായ മാർഗങ്ങളിലൂടെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഇന്നത്തെ സമൃദ്ധി ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്നു എന്നാണ് എഫ്രീമിൻ്റെ ചിന്ത. ശ്രദ്ധിച്ചാട്ടെ, അനേകരും തെറ്റായ മാർഗങ്ങളിലൂടെ പണമുണ്ടാക്കിയതിന് ശേഷം പിന്നെ ചിന്തിക്കുന്നത് തങ്ങളുടെ സമൃദ്ധി ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്നു എന്ന്. എത്ര സങ്കുചിതമായ ചിന്താഗതി അല്ലേ. നാട്ടുകാർക്ക് ന്യായവിലയ്ക്ക് റേഷ്യനായി കൊടുക്കേണ്ട അരിയും ഗോതമ്പും മണ്ണെണ്ണയും പഞ്ചസാരയും പാമോയിലും വെട്ടിച്ച് കരിഞ്ചന്തയിൽ വിറ്റതിന് ശേഷം പണക്കാരായവർ പറയുന്നു ഇതൊക്കെ ദൈവാനുഗ്രഹമാകുന്നു എന്ന്. ഏത് ദൈവമാണ് അനുഗ്രഹിച്ചതെന്ന് എനിക്കറിയില്ല. എത്രയെത്ര പാവങ്ങൾ താങ്കളുടെ കടയിൽ സാധനങ്ങൾ വാങ്ങുവാൻ വന്നപ്പോൾ നീ അവരെ നിരാശിതരാക്കി അയച്ചു. ഇന്ന് പലർക്കും ഈ റേഷ്യം വേണ്ടായെങ്കിലും ഇതുപോലെയുള്ള എത്രയെത്ര കാര്യങ്ങൾ, എത്ര പേരോട് പണം കൂടുതൽ വാങ്ങി അമിത ലാഭമെടുത്ത് നീ പണമുണ്ടാക്കി, എന്നിട്ടും താങ്കൾ അന്യായത്തിലൂടെ ഉണ്ടാക്കിയ സമൃദ്ധി വിശുദ്ധനായ ദൈവം അനുഗ്രഹിച്ചതിനാലാണോ സ്നേഹിത? ആദായ നികുതിക്കാരെയും അതുപോലെ തന്നെ വിൽപ്പന നികുതിക്കാരെയും വെട്ടിച്ചും അവർ പരിശോധനയ്ക്ക് വന്നപ്പോൾ കൈക്കൂലി കൊടുത്തും രക്ഷപ്പെട്ടിട്ട് ഇന്ന് കൊട്ടാരം വെച്ച് രാജകീയമായി ജീവിക്കുന്നവർ ഏതൊരു ഭക്തിയിലാണ് ഈശ്വരാനുഗ്രഹത്തെക്കുറിച്ച് വായ് നിറയെ സംസാരിക്കുന്നത്? ഓരോ ദിവസവും ആയിരക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങുവാൻ എല്ലാ സാധ്യതയുമുള്ള ഒരു സ്ഥാനത്ത് ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. പക്ഷെ അദ്ദേഹം ഒറ്റ പൈസ പോലും കൈക്കൂലി വാങ്ങില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് വായ്പയ്ക്ക് അപേക്ഷയുമായി വരുന്ന എല്ലാവർക്കും ന്യായമായി കാര്യങ്ങൾ നടക്കും. പക്ഷേ ഒരു കാര്യം കൂടി ഓർക്കണം, ഈ സാറിൻ്റെ വീട്ടിൽ കുറെ സാമ്പത്തിക ഞെരുക്കമുണ്ട്. പക്ഷേ അവർ സന്തുഷ്ടരാണ്, കാരണം അതാണ് ദൈവാനുഗ്രഹം, സന്തുഷ്ടി, സംതൃപ്തി. തങ്ങൾക്കുള്ളത് ദൈവം നൽകിയതാകുന്നു, അത് അനുഭവിക്കുന്നതാണ് സന്തോഷത്തിൻ്റെ മുഖാന്തരമെന്ന് അവർ വിശ്വസിക്കുന്നു. സുഹൃത്തെ, താങ്കളെ ആക്കിയിരിക്കുന്നത് കച്ചവടത്തിനാണെങ്കിലും മറ്റ് ഏതൊരു ജോലിക്കാകുന്നുവെങ്കിലും താങ്കൾ ചെയ്യുന്നതൊരു സേവനമാണ്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. അതിനാണ് നമ്മെ ദൈവമാക്കിയിരിക്കുന്നത്. ഈ കാര്യം ചെയ്യുവാൻ താങ്കൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? അന്യായമായി പണമുണ്ടാക്കുന്ന ഒരുത്തനും അത് അനുഭവിക്കുന്നതായി കാണുന്നില്ല. അവൻ്റെ തലമുറകൾ പോലും അത് നാനാവിധമാക്കും. സൂക്ഷിക്കണേ, നിങ്ങൾ പറഞ്ഞേക്കാം ഇന്നടത്തെ ഇന്നാർ അന്യായമായിട്ട് ഉണ്ടാക്കിയതാണ്, എന്ത് സന്തോഷത്തിലാണ് അവർ കഴിയുന്നതെന്ന്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയാണോ എന്ന് അവരോട് തന്നെ ചോദിച്ചാൽ മതി. ദൈവം പറയുന്നു, നീ എന്റെ ഹിതപ്രകാരം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ചാൽ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമൃദ്ധി, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ലോകത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ സന്തോഷമില്ലെങ്കിൽ, സമാധാനമില്ലെങ്കിൽ, സംതൃപ്തിയില്ലെങ്കിൽ പിന്നെ എന്താണ് ജീവിതം? 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഗിലയാദ്യർ നീതികെട്ടവർ എങ്കിൽ അവർ വ്യർത്ഥരായിത്തീരും, അവർ ഗിൽഗാലിൽ കാളകളെ ബലി കഴിക്കുന്നു എങ്കിൽ അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഉഴച്ചാലുകളിലുള്ള കൽക്കൂമ്പാരങ്ങൾ പോലെയാകും. ഗിലയാദ്യർ നീതികെട്ടവരെങ്കിൽ മുറിവിനും ചതവിനും ഉതകുന്ന ഒരു സുഗന്ധദ്രവ്യം ലഭിക്കുന്ന സ്ഥലമാണല്ലോ ഗിലയാദ്. പക്ഷെ പ്രവാചകൻ പറയുമ്പോൾ ഈ സ്ഥലം പാപത്തിന്റെ സ്ഥലമാകുന്നു. പേര് നല്ലതാണ്, പക്ഷേ പ്രവർത്തനം എത്രയോ മോശം. എത്ര നല്ല പേരില്ലേ ഗിലയാദ്. എന്നാൽ അവർ നീതികെട്ടവരാണ്. പിന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അനേകരുടെയും ജീവിതത്തിൽ ഇത് തന്നെയാണ് പ്രശ്നം. നല്ല പേരുണ്ട്, പക്ഷേ ജീവിതത്തിൽ ആ പേര് മറ്റുള്ളവർക്കൊരു വിനയായിത്തീരുന്നു, വിനയായിത്തീരുന്നു. 12-ഉം 13-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ട്, യാക്കോബ് അരാം ദേശത്തിലേക്ക് ഓടിപ്പോയി. ഇസ്രായേൽ ഒരു ഭാര്യയ്ക്ക് വേണ്ടി സേവ ചെയ്തു, ഒരു ഭാര്യയ്ക്ക് വേണ്ടി ആടുകളെ പാലിച്ചു. യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകനാൽ അവൻ പാലിക്കപ്പെട്ടു. ഇവിടെ ദൈവജനം അവരുടെ പഴയകാലത്തെ, അവരുടെ പിതാവായ യാക്കോബിൻ്റെ ആരംഭകാലത്തെക്കുറിച്ച് ഓർക്കണം, അല്ലെങ്കിൽ തിരിഞ്ഞു ചിന്തിക്കണം എന്നത്രേ ദൈവം അവരോട് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവം അവരോട് പറയുന്നത്. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എഫ്രയീം അവനെ ഏറ്റവും കയ്പോടെ കോപിപ്പിച്ചു, ആകയാൽ അവന്റെ കർത്താവ് അവന്റെ രക്തത്തെ അവന്റെ മേൽ വെച്ചേക്കുകയും അവന്റെ നിന്ദയ്ക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കുകയും ചെയ്യും. ആകയാൽ അവന്റെ രക്തത്തെ അവന്റെ മേൽ വെച്ചേക്കുമെന്ന്, അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ, കാരണം അവൻ കുറ്റക്കാരനും മരണയോഗ്യനുമാകുന്നു. വളരെയധികം രക്തം ചൊരിഞ്ഞു, അവന്റെ പാപത്തിന്റെ കുറ്റം അവന്റെ മേൽ തന്നെ തുടർന്നു. ഹോശയുടെ ജനം ദൈവത്തിൽ നിന്നും മാറിപ്പോയി. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചേ മതിയാകൂ. ഈ ശിക്ഷ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല. തൻ്റെ ജനത്തെ ശിക്ഷിക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സുഹൃത്തെ, നമ്മെ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ശരിയായ വഴിയിലേക്ക് നാം വരുവാൻ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എങ്കിൽ ദൈവസ്നേഹം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നിർബന്ധിക്കപ്പെടുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിന് വിധേയപ്പെടുവാൻ സാധിക്കുന്നുണ്ടോ? അതോ മത്സരിക്കുക, മറുതലിക്കുക, മല്ലുകെട്ടുക? ദൈവം ഇന്ന് താങ്കളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ, ഇന്ന് ഈ പ്രക്ഷേപണം കേൾക്കുമ്പോൾ താങ്കളുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ള കുത്തലുകൾ, താങ്കൾക്ക് ബോധ്യപ്പെട്ട പാപങ്ങൾ ദൈവസനത്തിൽ ചെന്നേറ്റ് പറയും. അവിടുന്ന് താങ്കളെ സഹായിക്കുവാൻ മതിയായ ദൈവമാണ്. അവിടുന്ന് താങ്കളെ സ്നേഹിക്കും. ഒരിക്കലും താങ്കളുടെ ദോഷത്തിനു വേണ്ടി അവൻ ചിന്തിക്കുന്നില്ല. താങ്കളുടെയും താങ്കളുടെ കുഞ്ഞുങ്ങളുടെയും താങ്കളുടെ കുടുംബത്തിൻ്റെയും താങ്കളുടെ സഹപ്രവർത്തകരുടെയും താങ്കളുടെ ജീവിതത്തിൻ്റെ എല്ലാ ചുറ്റുപാടുകളുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രം ചിന്തിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. മത്സരിക്കരുത്, ഇനിയും ഹൃദയം കഠിനമാക്കരുത്, മറുതലിക്കരുത്, തെറ്റുകളേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക. ദൈവഹിതം ചെയ്യുവാൻ